2022 ഓഗസ്റ്റ് 14 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിന്റെ 1 പേജിൽ നിന്നും എന്റെ സത്യാന്വേഷണങ്ങൾ തയ്യാറാക്കിയത് സത്യനന്ദിക്കാട്. ലാളിത്യത്തിന്റെ വിശുദ്ധിയാണ് സത്യനന്ദിക്കാട് എന്ന ചലച്ചിത്രകാരന്റെ മുഖലക്ഷണം. തന്റെ ഉള്ളിലെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് മലയാളത്തിന്റെ പ്രിയങ്കരനായ ചലച്ചിത്രകാരൻ. വായിക്കുന്നത് BS രാജേഷ്. ഗാന്ധിജിയെപ്പറ്റി വായിച്ച ഒരു അനുഭവക്കുറിപ്പിന്റെ കഥ ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിരുന്നു. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന കാലം. ഒരു ധനിക കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടി ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായി ആശ്രമത്തിൽ ചെന്നു. ആഡംബര ജീവിതം മടുത്തു കഴിഞ്ഞ അവൾക്ക് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കണം. ലളിത ജീവിതം നയിച്ച് ഒരു സാധാരണ ശിഷ്യയായി ആശ്രമത്തിൽ കൂടണം. അവിടെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാർ. ഗാന്ധിജി അവളുമായി സംസാരിച്ചു. ഒരു കാപ്പട്ടിയുമില്ലാത്ത കുട്ടി. അവളുടെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കി ഗാന്ധിജി അവളെ സ്വീകരിച്ചു. ആശ്രമത്തിന്റെ നടത്തിപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മാനേജറെ വിളിച്ച് ഇനി മുതൽ ഇവളും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നും ആശ്രമത്തിലെ ഏതെങ്കിലും ജോലികൾ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. അവൾക്ക് കിട്ടിയ ആദ്യത്തെ ജോലി 80 വയസ്സ് കഴിഞ്ഞ പട്ടികജാതിയിൽപ്പെട്ട ഒരു വൃദ്ധന്റെ പരിചരണമായിരുന്നു. മാനസിക നില തെറ്റിയ അയാളുടെ മുറി വൃത്തിയാക്കണം, കുളിപ്പിക്കണം, വസ്ത്രം ധരിപ്പിക്കണം, മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടണം. അതിരാവിലെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന അവളെ എതിരേൽക്കുക അസഹ്യമായ ദുർഗന്ധമാണ്. മലമൂത്ര വിസർജനമൊക്കെ അയാൾ ആ മുറിയിൽ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. അതെല്ലാം കോരിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കുമ്പോൾ സ്വബോധമില്ലാത്ത വൃദ്ധൻ അസഭ്യ വാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കും. എല്ലാം സഹിച്ച് ഒരാഴ്ചയോളം ഈ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവളാകെ വശം കിട്ടു. പക്ഷെ ഗാന്ധിജിയോടുള്ള ആദരവ് മൂലം ഒരു പരാതിയും ഉന്നയിച്ചില്ല. ഒരു ദിവസം ഗാന്ധിജി അതുവഴി വന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ആ മുറി വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഗാന്ധിജി അത് ശ്രദ്ധിച്ചു. അന്ന് മാനേജർ വിളിച്ച് അവൾക്ക് മറ്റെന്തെങ്കിലും ചുമതല നൽകണമെന്ന് ഗാന്ധിജി പറഞ്ഞു. തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയോ പച്ചക്കറികൾക്ക് വളമിടുകയോ ഒക്കെ ചെയ്യുന്ന ജോലി. അതവൾക്ക് വലിയ ആശ്വാസമായി. പൂർണ്ണ തൃപ്തിയോടെ ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കെ ഒരു ദിവസം അവൾക്ക് തോന്നി താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരായിരിക്കും ചെയ്യുന്നത്? വെറുതെ ഒരു കൗതുകം. പിറ്റേന്ന് അതിരാവിലെ അവൾ ആ വൃദ്ധന്റെ മുറിക്കടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഗാന്ധിജി തന്നെ ആ ജോലികൾ ചെയ്യുന്നതാണ്. അവൾ അമ്പരന്നുപോയി. ആ പെൺകുട്ടിയുടെ ഈ അനുഭവക്കുറിപ്പ് വായിച്ച് ഗാന്ധിജിയുടെ നിത്യ വിമർശകനായിരുന്ന വിപിൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ ആരാധകനായി മാറിയെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. മഹാത്മാഗാന്ധിയെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്നത് ഈ സംഭവമാണ്. പ്രഖ്യാപനങ്ങൾ നടത്തുകയും അണികളോട് ആഹ്വാനം ചെയ്യുകയും ഒന്നുമല്ല ഗാന്ധിജിയുടെ രീതി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ സ്വയം ചെയ്യും. മറ്റുള്ളവർക്കത് മാതൃകയെ മാറുന്നത് പിന്നീടാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി വായിക്കുന്നത്. അന്നതിന്റെ ആഴമൊന്നും മനസ്സിലായിട്ടില്ല. ഗാന്ധിജിയുടെ ആത്മകഥ ഞാനും വായിച്ചിട്ടുണ്ടെന്ന് മേനി പറയാൻ ഉപകരിച്ചു എന്ന് മാത്രം. മനസ്സിരുത്തി വായിക്കുന്നത് മുതിർന്നതിന് ശേഷമാണ്. അപ്പോഴേക്കും ഗാന്ധിജിയുടെ ജീവിത വീക്ഷണങ്ങൾ അറിയാതെ തന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഐമനം സിദ്ധാർത്ഥന് ഐറൻ എന്ന കഥാനായിക ഗാന്ധിജിയുടെ പുസ്തകം നൽകുന്നുണ്ട്. നിങ്ങളൊക്കെ മറന്നു തുടങ്ങിയ ഒരു മനുഷ്യന്റെ കഥയാണ് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ജനസേവകർ ഇപ്പോഴും ഗാന്ധിജിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. രാഷ്ട്രീയം തൊഴിലാക്കിയവർക്ക് ആ അജ്ഞത ഒരു അനുഗ്രഹം തന്നെയാണ്. തന്നെക്കാൾ ചെറിയവനായി ആരുമില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ച ആ മനുഷ്യനെ അവർക്കൊന്നും മാതൃകയാക്കാനാകില്ലല്ലോ. സമരങ്ങൾ അക്രമാസക്തമാകുമ്പോൾ ആദ്യം കല്ലേറുകൊള്ളുന്നത് ഗാന്ധിജിക്കാണ്. അഹിംസയല്ല, രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതാണ് അധികാരത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് വിശ്വസിക്കുന്നവർക്ക് ഗാന്ധിജി കാലഹരണപ്പെട്ട ഒരു ആശയമാണ്. അവർ ഗാന്ധി പ്രതിമകൾ തകർക്കും. ശിരസറ്റ ഗാന്ധിജിയുടെ രൂപം TVയിലും പത്രങ്ങളിലും കാണുമ്പോൾ അറിയാതെ നെഞ്ചിനുള്ളിലൊരു വിങ്ങലുണ്ടാകാറുണ്ട്. വിദേശികൾക്കിപ്പോഴും ഇന്ത്യ ഗാന്ധിജിയുടെ നാടാണ്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമകൾ സംവിധാനം ചെയ്തു തുടങ്ങിയ ആദ്യകാലത്ത് ലണ്ടനിൽ വെച്ച് ഒരു സിനിമ ചിത്രീകരിക്കാനുള്ള അവസരമുണ്ടായി. 80s തുടക്കത്തിലാണ് മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രം. ഗാന്ധി എന്ന സിനിമ ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലണ്ടനിലെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സമയത്ത് ചിത്രീകരണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ബ്രിട്ടീഷുകാരായ നാട്ടുകാർ മുന്നോട്ട് വന്നിരുന്നു. ഷൂട്ടിങ്ങിനുള്ള അനുവാദം വാങ്ങാനും ഇടയ്ക്ക് ഭക്ഷണം എത്തിക്കാനുമൊക്കെ അവർ തയ്യാറായി. ഗാന്ധിജിയുടെ നാട്ടുകാരല്ലേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. അതായിരുന്നു പരിഗണനയ്ക്കുള്ള കാരണം. ഗാന്ധിയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബറോയും ഗാന്ധിയെ അഭിനയിച്ച ബെൻ കിങ്സ്ലിയുമൊക്കെ അന്ന് ലണ്ടനിലുണ്ട്. പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് നടൻ സുകുമാരന് ഒരാഗ്രഹം. ബഹദൂറും ശങ്കരടിയും നെടുമുടി വേണുമൊക്കെ ഉള്ളപ്പോഴാണ് സുകുമാരന്റെ ചോദ്യം. ബഹദൂർക്ക് പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആരും അത് കാര്യമായി എടുത്തില്ല. പക്ഷേ ബഹദൂർ വിദഗ്ധമായി അതിനുള്ള സാഹചര്യമൊരുക്കി. അന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ബഹദൂറിന്റെ അടുത്ത ബന്ധുവായ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്ത്യ ഹൌസിൽ ഗാന്ധിയിലെ കലാകാരന്മാർക്കും ഇന്ത്യയിൽ നിന്നുള്ള സിനിമാ സംഘത്തിനും ഒരു വിരുന്ന് സൽക്കാരം ഏർപ്പാടാക്കി. കടം വാങ്ങിയ ഡിന്നർ സ്യൂട്ടൊക്കെ അണിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ ഹൌസിൽ ചെന്നു. നടി ജലജയും അമ്മയും മാത്രമാണ് ആകെയുള്ള സ്ത്രീ സാന്നിധ്യം. അറ്റൻബറോ അടക്കമുള്ളവരൊക്കെ നേരത്തെ എത്തിയെങ്കിലും നമ്മുടെ ഗാന്ധിയെ മാത്രം കാണാനില്ല. ഡിന്നർ ആരംഭിച്ചപ്പോഴാണ് ബെൻ കിങ്സ്ലി ഓടിക്കത്തെത്തിയത്. വലിയ ക്ഷമാപണത്തോടെ അദ്ദേഹം അന്ന് അവിടെ ഒരു നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നത്രേ. മേക്കപ്പ് പോലും മാറ്റാതെയാണ് ഞങ്ങൾ കരിയിലേക്ക് എത്തിയത്. അതിശയിച്ചു പോയി. ഗാന്ധിയായി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ നടൻ, ആ വർഷത്തെ ഓസ്കാർ അവാർഡ് ജേതാവ്. അദ്ദേഹമാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒരാളെന്ന തോന്നലായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ഗാന്ധിയല്ലേ? ഗാന്ധിജിയുടെ ഇരുണ്ട നിറം കിട്ടാൻ വേണ്ടി മാസങ്ങളോളം അറ്റൻബറോ തന്നെ വെയിലത്ത് കിടത്തിയെന്ന് ബെൻകിങ്സ്ലി തമാശ പറഞ്ഞു. ഗാന്ധിജി തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരു ആശയം തന്നെയാണ് മഹാത്മാഗാന്ധി. ഉയർച്ചകളിൽ അഹങ്കരിക്കാത്തവരെ കാണുമ്പോൾ നമ്മൾ ഗാന്ധിയെ ഓർക്കും. സമ്പന്നതയ്ക്കുള്ളിലും ലളിത ജീവിതം നയിക്കുന്നവരെ കാണുമ്പോഴും അലിവോടെ നിരാലംബരുടെ കണ്ണീരപ്പുന്നവരെ കാണുമ്പോഴും ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഭാരതീയൻ എന്ന് അഭിമാനം കൊള്ളാൻ എന്നും നമുക്ക് ഒരേ ഒരു ഗാന്ധിജി മാത്രം.